അധ്യായം 5. കറുത്ത കുഞ്ഞാറും വെളുത്ത കുഞ്ഞാറും. ചങ്ങാതിക്കുറി വെക്കാനുള്ള കാശ് അമ്മ ഇത്തിരി പേടിച്ചാണ് ആനയുടെ കയ്യിൽ കൊടുത്തത്. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ അവളെ ഏൽപ്പിക്കില്ലായിരുന്നുവെന്ന് കാശ് കൊടുക്കുമ്പോൾ അമ്മ പറഞ്ഞു. അമ്മ മുണ്ടു പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. അലക്കുകാരമിട്ട് ഒരു വലിയ ചെമ്പ് നിറയെ അടുപ്പത്ത് കയറ്റിക്കഴിഞ്ഞാണ് കുറിക്കാശിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോഴേക്കും മുണ്ടിന് തിള വന്നിരുന്നു. 12 മണിക്ക് മുമ്പ് കാശിത്തിച്ചില്ലെങ്കിൽ വെളുത്ത കുഞ്ഞാറം നറുക്ക് മാറ്റിവെക്കും. അവൾ കറുത്ത കുഞ്ഞാറത്തിൻ്റെ പോലെയല്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത കേമിയാണ്. 6 മുറിയിലാണ് വെളുത്ത കുഞ്ഞാറത്തിൻ്റെ വീട്. അവിടെ വരെ നടന്ന് കുറിയും വെച്ച് കുഞ്ഞാറത്തിൻ്റെ മലമേൽ പ്രസംഗവും കേട്ട് തിരിച്ചു വരുമ്പോഴേക്കും മുണ്ട് കരയും. അതും ചെമ്മിൻ്റെ ഇടയിലിരിക്കുന്ന അമ്മാമയുടെ മുണ്ട്. അതുകൊണ്ടാണ് കാശ് ആനയെ ഏൽപ്പിച്ചത്.
പോത്തുപോലിയ വളർന്നു, രണ്ടെണ്ണം സൂക്ഷിക്കാനിട്ട് അറിയൂല്ല, അമ്മ ദേഷ്യപ്പെട്ടു.
ഇന്നലെ അമ്മാമ പറഞ്ഞത് ആന ഇപ്പോഴും ഇള്ളക്കുട്ടിയാണെന്നാണ്. ഇപ്പോൾ പറയുന്നു പോത്താണെന്ന്. ഈ അമ്മയുടെയൊക്കെ വിചാരത്തിൽ ആന ശരിക്കും ആരാണ്? കാശിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ആനയെ വിശ്വാസമില്ല. വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനേൽപ്പിക്കുന്നു? കമ്മീസ് മുഷിഞ്ഞതൊന്നും മാറ്റാൻ നേരമില്ല. ആന മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടി തൽക്കാലം ഒന്ന് മാറ്റിവെച്ചു, കണ്ണു കാണണമല്ലോ.
നോട്ട്ബുക്കിൻ്റെ 10 പേജ് കയറി കാശ് 10 പ്രാവശ്യം പൊതിഞ്ഞു പൊതി 2 കൈകൊണ്ടും കൂട്ടിപ്പിടിച്ച് വെളുത്ത കുഞ്ഞാറത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു.
കുറി വെക്കുന്നതിനെപ്പറ്റിയല്ലാതെ വേറൊന്നിനെപ്പറ്റിയും ആലോചിക്കില്ലെന്ന് ഉറപ്പിച്ചു. ആലോചിച്ചാൽ കാശ് പോകും, ഇങ്ങനെ ഒരു മന്ദലമയങ്ങി എന്ന് കേൾക്കേണ്ടി വരും. 2 കൈകൊണ്ടും മുറുക്കി പിടിച്ച് കാശ് പൊതിയിലേക്ക് മാത്രം നോക്കി കഴുത്ത് വെട്ടിക്കാതെ നടന്നപ്പോൾ ആനയ്ക്ക് ചിരി വന്നു. കർത്താവും 14 പണവാട്ടികളും എന്ന നാടകത്തിൽ 2 കൈകൊണ്ടും വിളക്ക് കൂട്ടിപ്പിടിച്ച് ഡാൻസ് കളിച്ചുവെന്ന APLISSYയെ പോലെയുണ്ട്. APLISSY ആൾക്കാരെ കണ്ടതും ഡാൻസ് മറന്നു. പാവാട തട്ടി പിടും വിളക്ക് തെറിച്ചു. APLISSYയുടെ മണവാട്ടി കർത്താവിനെ ഉപേക്ഷിച്ച് നിലവിളിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം. ആന ഇതുവരെ നാടകത്തിലൊന്നും കളിച്ചിട്ടില്ല. കാശുപൊതിയിൽ നിന്ന് കണ്ണെടുക്കാതെ, നാടകത്തിൽ തീരെ കളിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൂടാ. വടക്കൂടന്മാരുടെ വീട്ടിൽ വിരുന്നു പാർക്കാൻ വന്ന 3 കുട്ടികളും ആനയും ചേർന്ന് വടക്കൂടന്മാരുടെ പറമ്പിൽ നാടകം കളിച്ചിട്ടുണ്ട്. അതിൽ ആനി പറയുന്നത് ഇത്രയുമാണ്. ആനി: അളിയൻ വന്നുവല്ലോ. എന്തോ ഓ വർത്തമാനം? പാറൂ പെറ്റില്ലയോ? വടക്കൂടൻ കുട്ടികൾ 3 ആളും കൂടി: പാറു പെറ്റ കുട്ടിയല്ലേ, പനി പിടിച്ചു കിടപ്പിലായി, എന്തോ കഷ്ടകാലം. ഇത് പറഞ്ഞിട്ട് വടക്കൂടൻ കുട്ടികൾ കഷ്ടം വെച്ചു നിൽക്കുന്നു. ആ നാടകത്തെപ്പറ്റി ആനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. വടക്കൂടന്മാരുടെ വീട്ടിൽ വിരുന്നു വന്ന കുട്ടികൾക്കും അത്രയേ അറിയൂ. ബാക്കി എവിടെ എന്ന് ആന ചോദിച്ചപ്പോൾ ആ കുട്ടികൾ ദേഷ്യപ്പെട്ടു. ആ നാടകം കൊണ്ട് ആനയ്ക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അമ്മ വിളിക്കുന്നത് കേട്ട് ഓടിയപ്പോൾ വടക്കൂടന്മാരുടെ മുള്ളുപടിയിൽ കൊളുത്തി ആനയുടെ കമ്മീസ് കീറി. നാടകം കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തല്ലും കിട്ടി. അമ്മ കലിതുള്ളി: വടക്കൂടന്മാർക്ക് നാടകം കളിക്കാം, അവർക്ക് 3-4 നേരം തിന്നാനുള്ളത് അവരപ്പനാ തെണ്ടിച്ചു കൊണ്ടുവരും. നിനക്കോ കാശുള്ളവർക്ക് കളിച്ചു നടക്കാനുള്ളതാണ് നാടകം. കേട്ടറി അസത്തേ? കേട്ടു, ഇഷ്ടപ്പെട്ടില്ല, കുട്ടിപ്പാപ്പൻ സമാധാനിപ്പിച്ചു. അങ്ങനെയൊന്നുമല്ല, കാശില്ലാത്തവർക്കും നാടകം കളിക്കാം. എന്നിട്ട് കുട്ടിപ്പാപ്പൻ ആനയുടെ കരച്ചിൽ മാറ്റാൻ നാടകത്തിൽ നിന്നുള്ള ഒരു പാട്ട് പാടിക്കൊടുത്തു. നാളെയുഷസ്സിൽ ചുവന്ന തേരും കൊണ്ട് നാട്ടിൽ വെളിച്ചം വരുമ്പോൾ ആ വെളിച്ചത്തിൽ കടിഞ്ഞൂൽ കതിരിനെ വാരിയെടുത്തു ഞാൻ ഉമ്മ വയ്ക്കും. കുട്ടിപ്പാപ്പൻ പാടുമ്പോൾ സ്നേഹമുണ്ടാകും. അടഞ്ഞ ഒച്ചയാണ് കുട്ടിപ്പാപ്പന്. പാട്ടിനിടയ്ക്ക് കിതപ്പുണ്ട്, സങ്കടമുണ്ട്. ഏറ്റവും പുതിയ പാട്ടുവരെ കുട്ടിപ്പാപ്പന് അറിയാം. കോക്കാഞ്ചിറയിലെ കല്യാണങ്ങൾക്ക് കോളാമ്പി കെട്ടി പാട്ട് വയ്ക്കുമ്പോൾ മിണ്ടാതെ കിടന്ന് കേട്ടു പഠിക്കുന്നതാണ്. എവിടെ കല്യാണമുണ്ടെന്ന് കേട്ടാലും കുട്ടിപ്പാപ്പൻ ചോദിക്കും: അവർ പാട്ട് വയ്ക്കുന്നുണ്ടോ? കോക്കാഞ്ചിറയിൽ മിക്കവാറും എല്ലാ കല്യാണങ്ങൾക്കും പാട്ട് വയ്ക്കും. തോട്ടികളുടെ കോളനിയിൽ തമിഴ് പാട്ടുകളാണ് അധികം വയ്ക്കുക എന്ന് മാത്രം. നലം താനാ നലം താനാ എന്ന തമിഴ് പാട്ടാണ് കുട്ടിപ്പാപ്പന് ഏറ്റവും ഇഷ്ടം. കല്യാണത്തിൻ്റെ തലേന്ന് പെട്ടിപ്പാട്ട് വരും. അപ്പപ്പോൾ ഓടിപ്പോയി കുട്ടിപ്പാപ്പന്
വിവരം കൊടുക്കുന്നത് ആനിയാണ്. പാട്ടുപെട്ടി വന്നു, കോളാമ്പി കെട്ടി, കെട്ടിയത് ശരിയായിട്ടില്ല. അങ്ങനെ ഓരോ വിവരം എല്ലാം കെട്ടി റെഡിയാക്കി കല്യാണ വീട്ടിൽ ഇപ്പോൾ പാട്ടുവെക്കും എന്നാവുമ്പോൾ ആന നെഞ്ചിടിപ്പോടെ വീട്ടിലേക്ക് ഓടും. കുട്ടിപ്പാപ്പൻ്റെ അടുത്തിരുന്ന് കിതയ്ക്കും, ഇപ്പം തുടങ്ങും, ഇപ്പം തുടങ്ങും. ആനയും കുട്ടിപ്പാപ്പനും തമ്മാമിൽ നോക്കിച്ചിരിക്കും. രണ്ടു പേരുടെ കണ്ണിലും ഒരേ തരം പ്രതീക്ഷ തിളങ്ങും. ഒന്നാമത്തെ പാട്ട് തുടങ്ങുമ്പോൾ കുട്ടിപ്പാപ്പൻ പറയും, ഇന്ത്യ ചീന. ആനി പറയും, ഭായി ഭായി അതൊരു കളിയാണ്. പൊട്ടപ്പാട്ടുകൾ വരുമ്പോഴും ഇന്ത്യ ചീന ഭായി ഭായി കളിയുണ്ടാകും. ദൂരെ നിന്നുള്ള ആ പാട്ടും കേട്ടാണ് രാത്രിയിൽ ഉറങ്ങിപ്പോകുന്നത്. ഇടയ്ക്ക് ഉറക്കത്തിൽ ഉണരുന്നതും പാട്ടിലേക്കാണ്. പിറ്റേ നുച്ചതിരിഞ്ഞ് കോളാമ്പി അഴിച്ചിറക്കുമ്പോൾ വിഷാദത്തോടെ ആനി പറയും, ഇന്ത്യ ചീന. കുട്ടിപ്പാപ്പനും വിഷാദത്തോടെ പറയും, ഭായി ഭായി അടുത്ത കല്യാണം എന്നാണാവോ? ഡേ ആനിപ്പെണ്ണേ. ആനി പേടിച്ചുപോയി. വെളുത്ത കുഞ്ഞാറം അവളുടെ മുമ്പിൽ നിൽക്കുന്നു. അതോ അവൾ വെളുത്ത കുഞ്ഞാറത്തിൻ്റെ മുമ്പിലോ?
നീ എന്തൂട്ടിണ് സ്വപ്നം കാണുന്ന്? കുറി വെക്കാൻ ഇങ്ങേ കാശും കെടുതാ, എനിക്ക് വേറെ പണിയുണ്ട്.
ആനി ഒന്നാമത്തെ കടലാസ് അഴിച്ചു, രണ്ടാമത്തെ കടലാസ് അഴിച്ചു, മൂന്നാമത്തെ, നാലാമത്തെ.
ദൂട്ടി ഗ്രാവേത് മന്ത്രവാദ.
വെളുത്ത കുഞ്ഞാറത്തിന് ചിരി വന്നു. കയ്യിൽ തരുന്നത് വെറും കാശല്ല, ചിന്നമ്മയുടെയും ചെയ്യമ്മയുടെയും ജീവിതമാണെന്നാണ്. ആനി പത്താമത്തെ കടലാസും അഴിച്ച് അതിനകത്ത് നിന്ന് കാശെടുത്തു കൊടുത്തു. കാശ് നുള്ളിയെടുത്ത് മാറ്റിപ്പിടിച്ചു നോക്കിയിട്ട് വെളുത്ത കുഞ്ഞാറൻ ചോദിച്ചു,
ഇതെന്തൂട്ടുണ്ടി മദൻ തന്തേര കാശാ?
ഐ റിപ്പീറ്റ്,
ഇതെന്തൂട്ടുണ്ടി മന്ദൻ തന്തേര കാശാ?
ഹും. വെളുത്ത കുഞ്ഞാറത്തിൻ്റെ നഗളം, കാശ് മുഷിഞ്ഞിട്ടുണ്ട്. അമ്മ എടുത്തു തന്നപ്പോൾ കാരം വെള്ളവും ആയിട്ടുണ്ട്. എന്ന് വെച്ച് പിച്ചക്കാരൻ മന്ദൻ തന്തേര കാശാണെന്ന് പറയാൻ പാടുണ്ടോ? പാവം ചിന്നമ്മയും ചിയമ്മയും കുനിഞ്ഞിരുന്ന് നടുകഴച്ച് കുടുക്കുകൾ തുന്നിയുണ്ടാക്കിയിട്ട് കിട്ടിയ കാശാണ്.
ആവോ.
ആനി വെളുത്ത കുഞ്ഞാറത്തിനെ കൊഞ്ഞനം കാട്ടിയിട്ട് ഓടിപ്പോന്നു. വെളുത്ത കുഞ്ഞാറത്തിൻ്റെ നെഗളച്ചിരി അവൾ പിന്നിൽ നിന്ന് കേട്ടു.
കറുത്ത കുഞ്ഞാറം ഇങ്ങനെയൊന്നും നെഗളിക്കില്ല.
ആനയോ അമ്മാമയോ കുറി വയ്ക്കാൻ ചെന്നാൽ കറുത്ത കുഞ്ഞാറം വേഗം കാശി വരവ് വയ്ക്കും, എന്നിട്ട് നന്നായൊന്ന് ചിരിക്കും.
മഴിഞ്ഞെഴുത്തി പാഞ്ഞീനെ ഞൊമ കൊഞ്ഞോ
എന്ന് ചോദിക്കും. കറുത്ത കുഞ്ഞാറത്തിന് മൂക്കിൽ കൂടിയാണ് വർത്തമാനം വരിക. എന്നിട്ടും കറുത്ത കുഞ്ഞാറത്തിൻ്റെ മൂക്ക് കാണാനേ പറ്റില്ല. കറുത്ത കുഞ്ഞാറത്തിന് ശരിക്കും മൂക്കുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടെന്നും പറയാൻ പറ്റില്ല. മൂഹണാ മൂഹില്ല, മൂഹണാ മൂഹില്ല. കറുത്ത കുഞ്ഞാറത്തിന് മുടിയുമില്ല. കറുത്തിട്ടാണെന്ന് മാത്രമല്ല, കഞ്ഞിക്കലത്തിൻ്റെ മൂട് പോലെ കറുത്തിട്ടാണ്. അതൊന്നും ഒരു കുഴപ്പവുമല്ല, നഗളമില്ലല്ലോ കറുത്ത കുഞ്ഞാറത്തിന്. വെളുത്ത കുഞ്ഞാറം വെളുത്തിട്ടാണ്, മെലിഞ്ഞ് പൊക്കത്തിലാണ്, ഒരുപാട് തലമുടിയുമുണ്ട്. അത് ഞൊറിവാലം കഴിഞ്ഞ് താഴേക്ക് ചുരുണ്ട് കിടക്കും. എപ്പോഴും അലക്കി വെളുപ്പിച്ചാണ് നടക്കുക. നേർത്ത തുണി കൊണ്ടുള്ള കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൂടി ബോഡിയുടെ ലേസ് കാണും. ആ ലേസ് തുന്നിക്കൊടുക്കുന്നത് ചിന്നമ്മയും ചിയമ്മയുമാണ്. വെറുതെയൊന്നുമല്ല കാശിന്. ക്രോഷി കൊണ്ടാണ് ലേസ് തുന്നുക. ആനിക്കും തുന്നാനറിയാം, പക്ഷേ ബോഡിക്ക് ലേസില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നാണ് അവൾ വിചാരിക്കുന്നത്. കറുത്ത കുഞ്ഞാറത്തിൻ്റെ ബോഡിക്ക് ലേസില്ലല്ലോ. എത്ര നേരം കഷ്ടപ്പെട്ടാലാണ് കുപ്പായത്തിൻ്റെ അടിയിൽ കൂടി കാണാൻ വേണ്ടി ബോഡിക്ക് ലേസുണ്ടാക്കാൻ പറ്റുക? വെളുത്ത കുഞ്ഞാറം ലേസ് വെച്ച ബോഡി മാത്രമേ ഇടുള്ളൂ. ബോഡിയുടെ ലേസ് കാണുന്ന തരം കനം കുറഞ്ഞ കുപ്പായമേ ഇടുള്ളൂ. വെളുത്ത കുഞ്ഞാറം എപ്പോഴും മുറുക്കി നടക്കും. വായ എപ്പോഴും ചോന്നിട്ടാണ്. കാതിൽ ചന്ദ്രകല ഞാത്തിയുണ്ട്. കറുത്ത കുഞ്ഞാറത്തിനും കുറിയുണ്ട്. എന്നിട്ടും കോക്കാഞ്ചിറയിലെ ആണുങ്ങൾ വെളുത്ത കുഞ്ഞാറത്തിൻ്റെ കുറിയിലേ ചേരൂ. പ്രത്യേകിച്ച് കേടികളും ഇറച്ചിവെട്ടുകാരും. ഇറച്ചിവെട്ടുകാരോട് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന വഴക്ക് കാരണം തോട്ടികൾ മാത്രം കറുത്ത കുഞ്ഞാറത്തിൻ്റെ കുറിയിൽ ചേരും. അതുകൊണ്ട് കറുത്ത കുഞ്ഞാറത്തിൻ്റെ കുറിയിലെ ആളുകൾ തീട്ടം കോരിക്കുറി എന്നാണ് വിളിക്കുന്നത്. കോക്കാഞ്ചിറയിലെ പെണ്ണുകൾ അധികവും കറുത്ത കുഞ്ഞാറത്തിൻ്റെ കുറിയിലാണ് ചേരുക. പെണ്ണുങ്ങളും തീട്ടം കോരിയോളിന്ന്, മക്കളുടെയും ചാവാൻ കിടക്കണ തന്തേരെയും തള്ളേരെയും തീട്ടം കോരണത് പിന്നാരണ്, മക്ക തീട്ടം കോരിക്കുറി മതി, കോക്കാഞ്ചിറയിലെ പെണ്ണുങ്ങൾ പറയും. അതുമാത്രമൊന്നുമല്ല കാര്യം, കറുത്ത കുഞ്ഞാറം കുറിക്കാശ് ശരിക്കു കൊടുക്കും. വെളുത്ത കുഞ്ഞാറത്തിൻ്റെ കുറി ചങ്ങാതി കുറിയെന്ന് പേരുള്ളൂ. കുറി തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നവരെ ചങ്ങാതിമാർ തമ്മിലടിയാണ്. സത്യത്തിൽ ചങ്ങാതിക്കുറി എന്നത് ഒരു നുണയാണ്. കുറിയിലാരും ചങ്ങാതിമാരല്ല. വെളുത്ത കുഞ്ഞാറം ആണുങ്ങളെ പറ്റിക്കും. ആർക്കെങ്കിലും നറുക്ക് കിട്ടിയാൽ വെളുത്ത കുഞ്ഞാറം നല്ല പോലെ മുറുക്കി ചോപ്പിച്ച് അലക്കിയെടുത്ത് ബോഡിയുടെ ലേസ് കാണിച്ച് പറയും, രണ്ടാഴ്ചയ്ക്ക് ഞാനൊന്നാ തിരിമറി നടത്തിക്കോട്ടെ കൊച്ചാപ്പേട്ട, കൊച്ചാപ്പേട്ടനല്ലെങ്കിൽ വേറൊരാൾ. എന്നിട്ട് കുഞ്ഞാറൻ ചിരിക്കും, ചോന്ന ഒരു ചിരി. കൊച്ചാപ്പേട്ടനും ചിരി വരും, നീ തിരിക്കോ മറിക്കോ എന്തൊട്ടെങ്കിലും ചെയ്യാ എൻ്റെ കുഞ്ഞാറേ, കൊച്ചാപ്പേട്ടൻ പറയും. അതോടെ കൊച്ചാപ്പേട്ടൻ്റെ കാശ് പോയി എന്നാണ് അമ്മാമ പറയുന്നത്. പിന്നെ അവൾ കൊച്ചാപ്പൂനെ തൊടൂല്ല തൊടിയിക്കൂല, തൊട്ടാണ് അവളുടെ തിരിമറി. കൊച്ചാപ്പൂൻ്റെ കാശെടുത്തിട്ട് അവൾ പലിശയ്ക്കാ കൊടുക്കണേ? അപ്പത് ആ പൊട്ടൻ നേരിട്ടാ ചെയ്തൂടെ, അവനങ്ങനെ പട്ടിവാതുക്കവാ പൂച്ചവാതുക്കവാ എന്നും പറഞ്ഞ് കുഞ്ഞാറിട്ട് കളിപ്പിക്കും. അതന്നെ പണം തിരിച്ചു കൊടുക്കുമ്പോൾ വെളുത്ത കുഞ്ഞാറൻ ചിരിക്കുകയേ ഇല്ല. ആദ്യം 2 രൂപ, പിന്നെ 4 രൂപ, പിന്നെ 5 രൂപ, 10 രൂപ തികക്കില്ല. അതും ഒരു എമ്മണ്ടൻ വഴക്കിന് ശേഷം. വഴക്കിൽ കൊച്ചാപ്പേട്ടൻ പങ്കെടുക്കില്ല. ഒരു ഭാഗത്ത് വെളുത്ത കുഞ്ഞാറവും മറുഭാഗത്ത് കൊച്ചാപ്പേട്ടൻ്റെ ഉമ്മയുമായിരിക്കും. മക്ക് ഇനി ഇമ്മടെ ഉമ്മയും വേണം കുഞ്ഞാറവും വേണം, നമ്മളാ വഴിക്കില്ല എന്നും പറഞ്ഞ് കൊച്ചാപ്പേട്ടൻ സ്ഥലം വിടും. എപ്പോഴും ജയിക്കുന്നത് കുഞ്ഞാറമാണ്. വെളുത്ത കുഞ്ഞാറത്തിൻ്റെ തുളഞ്ഞു കയറുന്ന ഒച്ചയുടെയും തെറിയുടെയും അടുത്ത് ഏത് കൊച്ചാപ്പേട്ടൻ്റെ ഉമ്മയ്ക്കും ജയിക്കാൻ പറ്റില്ല. എന്നാലും വെളുത്ത കുഞ്ഞാറത്തിൻ്റെ തിണ്ണയിലിരുന്ന് നിരങ്ങി വളവളാന്ന് അവളോരോടോന്ന്, ഐ റിപ്പീറ്റ്, വളവളാന്ന് അവളോടോരോന്ന് പറഞ്ഞ് അവളുടെ വായിലിരിക്കുന്ന ഗുണദോഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം കോക്കാഞ്ചിറയിലെ ആണുങ്ങൾക്ക് എന്നാണ് അമ്മാമ പറയുന്നത്. കറുത്ത കുഞ്ഞാറം അങ്ങനെയല്ല, അവൾക്ക് ആണുങ്ങളെ കാണുന്നതേ നാണമാണ്. ഉടനെ അവളെ കഥകിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചുകൊണ്ട് കറുത്ത കുഞ്ഞാറം ചോദിക്കും, എന്ന് അവളോടൊരു കാര്യം നേരിട്ട് പറയാൻ വളരെയധികം കഷ്ടപ്പെടണം. അത്രയ്ക്ക് നാണമാണ് കറുത്ത കുഞ്ഞാറത്തിന്. ചില ദിവസം അവൾ കഥകിൻ്റെ പിന്നിൽ നിന്ന് പുറത്തേക്ക് വരാഞ്ഞിട്ട് കുറി വെക്കാൻ പറ്റാതെ ആണുങ്ങൾ മടങ്ങിപ്പോയിട്ടുണ്ട്. ഇതെന്തൊരു പുലിവാലാണ്, ആണുങ്ങൾ പറയും, നീ ഒന്ന് പുറത്തേക്കാ വാടി കുഞ്ഞാറേ, കുറി വെക്കാനാണ്. കുറേ നേരം നിന്ന് ദേഷ്യം പിടിച്ചിട്ടാണ് ആണുങ്ങൾ മടങ്ങിപ്പോവുക. ആ പിശാച് പുറത്തേക്ക് വരണ്ടേ. കറുത്ത കുഞ്ഞാറത്തിൻ്റെ കുറിയിൽ ആള് ചേരാത്തതിൻ്റെ കാരണം അവളുടെ ഈ നാണമാണെന്നാണ് ആളുകൾ പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതല്ല, കറുത്ത കുഞ്ഞാറം പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാവുമെന്നാണ്. 5 എന്നും 2 എന്നുമല്ലേ കറുത്ത കുഞ്ഞാറം പറയുക. ശരിക്കും പറഞ്ഞില്ലെങ്കിൽ കണക്ക് തെറ്റും. കറുത്ത കുഞ്ഞാറത്തിൻ്റെ ഭാഷ ആനയ്ക്ക് നന്നായി മനസ്സിലാവും. പാഞ്ഞീണൻ ഞൊമ കൊഞ്ഞോ എന്ന് കറുത്ത കുഞ്ഞാറം ചോദിച്ചാൽ പ്രാഞ്ചീരെ ചുമ കുറഞ്ഞോ എന്ന് മനസ്സിലാക്കാൻ ആനയ്ക്ക് ഒരു വിഷമവുമില്ല. കറുത്ത കുഞ്ഞാറത്തിനെ കളിയാക്കി ചിരിക്കരുതെന്ന് അമ്മ ആനയോട് പറഞ്ഞിട്ടുണ്ട്. കറുത്ത കുഞ്ഞാറം ആരെയും പറ്റിക്കില്ല. നറുക്ക് കിട്ടിയാൽ അന്ന് തന്നെ കാശ് മുഴുവനും എണ്ണിക്കൊടുക്കും. അതുകൊണ്ട് കോക്കാഞ്ചിറയിലെ പെണ്ണുങ്ങൾക്ക് മുഴുവൻ കറുത്ത കുഞ്ഞാറത്തിൻ്റെ കുറിയിൽ താല്പര്യമുണ്ട്. ആനയുടെ അമ്മ ചിന്നയും, ഐ റിപ്പീറ്റ്, ചിന്നമ്മയുടെയും ചിയമ്മയുടെയും പേരിൽ 2 നറുക്ക് കറുത്ത കുഞ്ഞാറത്തിൻ്റെ അവിടെയും 1 നറുക്ക് വെളുത്ത കുഞ്ഞാറത്തിൻ്റെ അവിടെയും ചേർന്നിട്ടുണ്ട്. കുറി വെച്ചു കാശുണ്ടാക്കിയാലേ അവരെ കെട്ടിച്ചയക്കാൻ പറ്റുമെന്നാണ് അമ്മ പറയുന്നത്. ചിയമ്മയുടെ മാങ്ങമാല കുറി വെച്ചുണ്ടാക്കി വാങ്ങിയതാണ്. തിരിച്ചു പോകുമ്പോൾ ആനി കറുത്ത കുഞ്ഞാറത്തിൻ്റെ വീട്ടിൽ ഒന്നു കയറി ഇന്നത്തെ നറുക്ക് ആനയെ കൊണ്ട് എടുപ്പിക്കുമോ എന്ന് ചോദിക്കാനാണ്. ആണുങ്ങൾ ആരോ വന്നതാണെന്ന് കരുതി കറുത്ത കുഞ്ഞാറം തല മാത്രം പുറത്തേക്കിട്ട് കഥകിൻ്റെ പിന്നിൽ നിന്ന് നോക്കി. ആനയെ കണ്ടതും ചിരിച്ചുകൊണ്ട് കുഞ്ഞാറം മുഴുവൻ പുറത്തു വന്നു. ആണിന് ഹേയ് വാ, ആനി കേറി ചെന്നു. പാഞ്ഞീണെ ഞൊമ കൊഞ്ഞോ, ഈ കറുത്ത കുഞ്ഞാറത്തിന് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. ആരെ കണ്ടാലും കറുത്ത കുഞ്ഞാറം കുട്ടിപ്പാപ്പൻ്റെ കാര്യമേ ചോദിക്കൂ. ചില ദിവസം അവൾ വീട്ടിലേക്ക് ഓടിക്കയറി വരും. ഞാൻ പാഞ്ഞീന് സ്വമനം കഴു, കുട്ടിപ്പാപ്പനെ വീശി കൈ കഴിച്ചിരുന്ന, ഐ റിപ്പീറ്റ്, കൈ കഴച്ചിരിക്കുന്ന അമ്മാമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞാറം വിശറി വാങ്ങും. പിന്നെ ആര് പറഞ്ഞാലും നിർത്താത്ത വീശലാണ്. മതി കുഞ്ഞാറം, കുട്ടിപ്പാപ്പൻ പറയും. പാഞ്ഞി ഒങ്ങിഹോ, കുട്ടിപ്പാപ്പൻ്റെ മുമ്പിൽ മാത്രം കറുത്ത കുഞ്ഞാറത്തിന് നാണമില്ല. 1 മണിക്കൂറോ 2 മണിക്കൂറോ നിർത്താതെ വീശിക്കൊണ്ട് കുഞ്ഞാറം ഒരേ നിൽപ്പ് നിൽക്കും. ചിന്നമ്മയും ചീയമ്മയും വാ പൊത്തി ചിരിച്ചുകൊണ്ട് പറയും, കറുത്ത കുഞ്ഞാറത്തിന് പ്രാഞ്ചേട്ടനോട് ലപ്പ.
ലപ്പോ? ആനയ്ക്ക് മനസ്സിലായില്ല. ആനയ്ക്കത് മനസ്സിലാവാറായിട്ടില്ലെന്ന് ചീയമ്മ പറഞ്ഞു. അധ്യായം 6. ഒഴക്ക് കഞ്ഞർളം. കോക്കാഞ്ചിറയിൽ നിന്ന് പടിഞ്ഞാട്ട് നടന്ന് കോന്നിമേശ്രിയുടെ പറമ്പിൽ കയറി ആലും വെട്ടോഴിയിലിറങ്ങി അവിടുന്ന് പടിഞ്ഞാട്ട് നടന്ന് കൂർക്കഞ്ചേരിയിലെത്തി. അവിടുന്ന് പടിഞ്ഞാട്ട് നടന്ന് തങ്കമണിക്കേറ്റത്തെത്തിയാൽ അവിടെ ഒരു വീടുണ്ട്, അവിടെ അരിയുണ്ട്. അല്ലാതെ ഈ ലോകത്ത് എവിടെയും അരിയില്ല. ഏതാണ് പടിഞ്ഞാറ്? കാണാപ്പാടം പഠിച്ചതുരുവിട്ട് നോക്കി. ഐ റിപ്പീറ്റ്, പഠിച്ചതുരുവിട്ട് നോക്കി. ആനി പടിഞ്ഞാറ് കണ്ടുപിടിച്ചു. സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന ഒരാളിൻ്റെ മുൻവശം കിഴക്കും പിൻവശം പടിഞ്ഞാറു, വലതുവശം തെക്കും ഇടതുവശം വടക്കുമായിരിക്കും. അങ്ങനെ പടിഞ്ഞാറ് കണ്ടുപിടിച്ചപ്പോൾ ആനിക്ക് ചിരി വന്നു. ഈ കൊച്ചന്നൻ ടീച്ചറുടെ വീടാണ് പടിഞ്ഞാറ്.